ദൈവനാമത്തിന്റെ മഹത്വം. നമ്മുടെ കോൺഫറൻസിന്റെ അവസാന സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ ഇങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് കേവലം ഒരു രക്ഷിക്കപ്പെടലിനെ കുറിച്ചല്ല എന്ന് നമുക്കറിയാം. നമ്മൾ ആ കാര്യങ്ങളെ കേട്ടു. അവസാന കാലത്ത് പല നിലയില് പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ക്രിസ്തീയ ലോകത്തെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത് അവരുടെ സ്നേഹം തണുത്തു പോവുക എന്നുള്ളതാണ്. ലോകത്തിന് സംഭവിക്കുന്ന കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, പുറം ലോകത്ത് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ക്രിസ്തീയ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പലതായിട്ട് കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെ തിരിച്ച് ഈ 24-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നുള്ള ഈ കാര്യം ക്രിസ്തീയ ലോകത്ത് സംഭവിക്കുന്ന കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ഒരു ലക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ലോകത്തിലുള്ളവരുടെ സ്നേഹം തണുത്തു പോകും, അങ്ങനെയല്ലാതെ നമ്മൾ സ്നേഹം തണുത്തു പോകുക എന്ന് പറയുമ്പോൾ പ്രാഥമികമായും ആരോടുള്ള സ്നേഹമാണ്? ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ തുടർച്ചയും അതിന്റെ പൂരകവുമാണ് സഹോദരന്മാരോടുള്ള സ്നേഹം. നമ്മളിതിന്റെ തലയധ്യായത്തിൽ ആ കാര്യം കാണുന്നുണ്ടല്ലോ. 22-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. അപ്പോൾ ഏറ്റവും പ്രധാനം ക്രിസ്തീയ ജീവിതത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറയില്ലേ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലവർ പറയും, വേറെ ഒത്തിരി കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, ആകെ പാടെ എനിക്ക് ഒരു കാര്യമേ മനസ്സിലാക്കാൻ നോക്കുകയുള്ളൂ, അതൊന്ന് ഒരു കാര്യമായിട്ടൊന്ന് പറയാമോ എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ അദ്ദേഹത്തോട് പറയേണ്ടത് എന്താ? ഈ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. ദൈവത്തോടുള്ള സ്നേഹം, ആ കാര്യം ശരിയായി കഴിഞ്ഞാൽ പിന്നെ സഭയിലുള്ളവരോടുള്ള സ്നേഹവും മറ്റു കാര്യങ്ങളും എല്ലാം അതിന്റേതായ സ്ഥലത്ത് വന്ന് കൃത്യമായി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഇതാ, പിശാചിന് ഈ കാര്യം അറിയാവുന്നതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ജീവിതത്തിലെ ശിഷ്യന്മാരുടെ ജീവിതത്തിലെ ആ അതിപ്രധാനമായ കാര്യം തന്നെയാണ് അവൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഒരു സഹോദരൻ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ഒരു കള്ളം വീട്ടിൽ കയറിയാൽ എന്താ എടുത്തോണ്ട് പോകുന്നത്? സിറ്റൗട്ടിൽ കിടക്കുന്ന പഴയ കുറച്ച് പേപ്പർ എടുത്തോണ്ടല്ല അവൻ പോകുന്നത്, മറിച്ച് എന്താ അവിടെ ചെന്ന് സേഫിനകത്ത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ അതെടുത്തോണ്ടാണ് കള്ളം പോകുന്നത്. അവിടെ വേറെ അപ്രധാനമായ ചില കാര്യങ്ങളൊക്കെ കണ്ടു കാണും, കുട്ടികളുടെ സ്കൂൾ ബാഗ് കണ്ടു കാണും, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ കണ്ടു കാണും. ഇതൊന്നും ഒരു കള്ളനും വിവരമുള്ള ഒരു കള്ളനും എടുത്തുകൊണ്ട് പോവുകയില്ല. അവരതിനകത്ത് ഏറ്റവും കാതലായ കാര്യം അതാണ് മോഷ്ടിക്കാൻ വരുന്നത്. കള്ളൻ അറുപ്പാനും മുടിപ്പാനും വരുന്നു. പിശാച്ച് നല്ലൊരു കള്ളനാണ്, അവന് കാര്യം കണ്ടിട്ടുള്ള ഒരു കള്ളനാണ്. അതുകൊണ്ട് അവൻ വരുമ്പോ അന്ത്യകാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ ദൈവത്തോടുള്ള ആ സ്നേഹത്തെ എടുത്തു കളയാനാണ് അവൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെയും അതിപ്രധാനവുമായ ഈ കൽപ്പനയെ എടുത്തു കളയാനായിട്ടാണ് ശ്രമിക്കുന്നത്. സ്നേഹമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. സ്നേഹമെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള സ്നേഹമുണ്ട്. ചിലപ്പോൾ സ്വയമൊരു വേറെ ഇപ്പം പഴയതിലുള്ള സ്നേഹമൊന്നുമില്ലല്ലോ, ആര് പറഞ്ഞു സ്നേഹമില്ലെന്ന്? ഞാൻ കഴിഞ്ഞ മാസം ഈ സമയത്ത് വേറെ ഒന്ന് ഓർത്തായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഉണ്ടോ സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. പക്ഷെ ഏറ്റവും കാതലായ സ്നേഹം, നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും അടുത്ത സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള, അന്യോന്യമുള്ള, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ നിലയിലുള്ള സ്നേഹമാണ് ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള, ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും ഉയരടുപ്പമുള്ള ബന്ധം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തെ, കർത്താവിനോടുള്ള സ്നേഹത്തെ, പരിചയക്കാർ തമ്മിലുള്ള സ്നേഹം പോലെയോ, അല്ലെങ്കിൽ ഞങ്ങള് ഒരു കുടുംബക്കാരാണ് ആ നിലയിലുള്ള സ്നേഹം പോലെയോ, അങ്ങനെ ഒരു സ്നേഹം പോരെ. നമ്മൾ അത് ലക്ഷ്യം വെച്ചാൽ അതിനും വളരെ താഴെ ചെന്നേ നമ്മൾ നിൽക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഇംഗ്ലീഷിലെ പഴഞ്ചൊല്ല് ഇങ്ങനെയാണല്ലോ, നിങ്ങള് എന്തു വേണം? നക്ഷത്രങ്ങളെ പിടിക്കാനായിട്ട് ഓടണം. ഓടിയാൽ ഏറ്റവും കുറഞ്ഞത് പർവ്വതത്തിന്റെ മുകളിലെങ്കിലും ചെന്നെത്താം. അപ്പൊ ഏറ്റവും അങ്ങേയറ്റത്തെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം തന്നെ നമ്മൾ ലക്ഷ്യം വെക്കണം. ലക്ഷ്യം വെച്ചാലേ ഏറെക്കുറെ അതിന്റെ അടുത്തെങ്കിലും എത്താനൊക്കെ ഉള്ളൂ. അതിനു പകരം നക്ഷത്രത്തെ ലക്ഷ്യം വെക്കാതെ ഒരു ഒരു മരത്തെ, ഒരു മലമുകളിലുള്ള മരത്തെ ലക്ഷ്യം വെച്ച് ഓടിയാലോ, അതിനും താഴെ വന്നേ നമ്മൾ അവസാനിക്കുകയുള്ളൂ. നക്ഷത്രങ്ങളെ പിടിക്കാൻ ഓടുക, നിങ്ങളെ പർവ്വതത്തിന്റെ മുകളിലെങ്കിലും എത്തുമല്ലോ. നമ്മൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ സ്നേഹത്തെ കേവലം ഒരു പരിചയമുള്ള സ്നേഹം, അല്ലെങ്കിൽ നമ്മളെ വീണ്ടെടുത്ത ഒരു സ്നേഹം, അല്ലെങ്കിൽ എന്റെ പാപമോചിച്ചു തരുന്ന സ്നേഹം. എന്റെ കുഞ്ഞിന് രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയത്ത് പോകാൻ നേരത്തെ ഒരു പനി വന്നു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം അതിന് സൗഖ്യം തന്നു, എനിക്ക് കർത്താവിനോട് വലിയ സ്നേഹമുണ്ട്. കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ സ്നേഹത്തിനൊന്നും ഒരു കുഴപ്പമില്ല. സഹോദര സഹോദരി, നിന്റെ സ്നേഹം എത്രയോ കൊച്ചു സ്നേഹമാണെങ്കിലും കർത്താവ് അതിനെ തുച്ഛീകരിക്കുകയില്ല. പക്ഷേ നീ ഞാൻ ലക്ഷ്യം വെക്കേണ്ട സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ചില കൊച്ചു കൊച്ചു സ്നേഹങ്ങളെ അല്ല, മറിച്ച് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം പോലെ, ഒരു കാന്തനും കാന്തയും തമ്മിലുള്ള സ്നേഹം പോലെയുള്ള ആ ഏറ്റവും ഇന്റിമേറ്റായ സ്നേഹത്തെ തന്നെ നമ്മൾ ലക്ഷ്യം വെച്ച് പോണം. ആ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാനാണ് പിശാച് അന്ത്യകാലത്ത് ക്രിസ്തീയ ലോകത്ത് പ്രാഥമികമായിട്ടും ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മളും നമ്മുടെ കർത്താവും തമ്മിലുള്ള ബന്ധം ഒരു കാന്തയും കാന്തനും തമ്മിലുള്ള ബന്ധമാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ കാര്യം ബൈബിളിൽ എത്രയോ ഇടത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവദാസൻ എനിക്ക് പറഞ്ഞു, നിങ്ങൾ ഈ ബൈബിള്, ഈ പുസ്തകം, കറുത്ത പുസ്തകമല്ല, കത്തോലിക്കരായ സഹോദരന്മാർക്ക് ചുമന്ന പുസ്തകം, ഈ പുസ്തകം എടുത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ വായിക്കും. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്, പല കഥകളുണ്ട്, രാജാക്കന്മാരുടെ കഥകളുണ്ട്, ചില പാട്ടുകളുണ്ട്. ഇതെല്ലാം കൂടി എന്തുവരുന്നത്? ഇതെന്താ ലക്ഷ്യം വെക്കുന്നത്? ഇതെന്താണ് ഇതിന്റെ ആത്യന്തികമായിട്ട് എന്താ ഈ ബൈബിളിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതെന്തോ, ഇത് ആദ്യം ലോകത്തെ ഉണ്ടാക്കി, പിന്നെ ജലപ്രളയം, പിന്നെ ആബ്രഹാമിനെ വിളിച്ചു, കുറെ കഥകള്, പുതിയ നിയമം, കർത്താവ് ഏതാണ്ടെല്ലാം, എന്താ ഇതിന്റെ ഒരു 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 ചരട് പോലെ ഇതിന്റെ അകത്തൂടെ പോകുന്ന കാതലായ ഒരു കഥയുണ്ടോ? അല്ലെങ്കിൽ ഇതെന്താണ് ലക്ഷ്യം വെക്കുന്നത്? ആ നിലയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദൈവത്തിന് അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഉദാഹരണം എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു നാട്ടിൻപുറത്ത്, ഇപ്പോ ഈ കേരളത്തിലൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ല, നോർത്ത് ഇന്ത്യ പോലെ ഒട്ടേറെ സ്ഥലങ്ങളൊക്കെ കിടപ്പുള്ള സ്ഥലത്ത് ടാറ്റായോ ബിർളയോ വന്ന് അവര് കുറെയേറെ സ്ഥലം അവരക്വയർ ചെയ്യും. കുറെയേറെ സ്ഥലം, ഒരു 500 ഏക്കർ സ്ഥലം അവർ വാങ്ങിക്കും. അപ്പോ അവര് സ്ഥലം വാങ്ങിച്ചിട്ട് അതിന്റെ ചുറ്റും ഒരു മതിലൊക്കെ കെട്ടുന്നു. അപ്പൊ നാട്ടുകാരൊക്കെ അത്ഭുതപ്പെടും, ഇതെന്താ സംഭവം, എന്താ സംഭവം? ഒരു സുപ്രഭാതത്തില് കാറ് വണ്ടികൾ വരുന്നു, മതില് കെട്ടുന്നു. കുറച്ചു കഴിഞ്ഞ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു? കുറച്ച് മെഷീനറികൾ കൊണ്ടുവന്ന് ഇറക്കുന്നു, കുറച്ച് കെട്ടിടങ്ങൾ കെട്ടുന്നു, പല കാര്യങ്ങൾ അവിടെ നടക്കുന്നു. എന്താണെന്ന് ഈ പാവപ്പെട്ട നിരക്ഷരായ ഗ്രാമീണർക്ക് മനസ്സിലാകുന്നില്ല. കുറെ ദിവസം കഴിഞ്ഞ് അവിടെ കൊട്ടിഘോഷിച്ച് അതിന്റെ ഒരു ഉദ്ഘാടനം, ഒരു ഫാക്ടറിയുടെ ഉദ്ഘാടനം നടക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഈ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റിലൂടെ ഒരു ചെറിയ കാർ ഇറങ്ങി വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും, ആ ഇതായിരുന്നു സംഭവം അല്ലേ. ഒരു കാറായിരുന്നു, ഒരു കാർ ഉണ്ടാക്കാൻ വേണ്ടിയ കാർ ഫാക്ടറി ആയിരുന്നു ഇത്, ടാറ്റായുടെ കാർ ഫാക്ടറി ആയിരുന്നു ഇത്. ഇതിനുവേണ്ടിയാണ് ഇവരെന്ത് ചെയ്തത്? ഈ സ്ഥലമെല്ലാം അക്വയർ ചെയ്തതും മതില് കെട്ടിയതും മെഷീൻ കൊണ്ടുവന്ന് സ്ഥാപിച്ചതും കെട്ടിടങ്ങൾ കെട്ടിയതും ആളുകളെ നിയമിച്ചതും എല്ലാം അൾട്ടിമേറ്റ് ആയിട്ട് അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്തോ, അതിനുവേണ്ടിയായിരുന്നു ഈ സന്നാഹങ്ങളെല്ലാം എന്ന് ആളുകൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ബൈബിളിന്റെ ഏറ്റവും ഒടുവിലേക്ക് ചെല്ലുമ്പോഴാണ് ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു ക്ലൂ കിട്ടുന്നത്. അതിന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിന് തൊട്ട് മുമ്പ് 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ഈ കഥയെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ഈ മനുഷ്യനെ സൃഷ്ടിച്ചതും ഇസ്രായേൽ മക്കളെ ആദ്യം വിളിച്ചതും കൽപ്പന കൊടുത്തതും പുതിയ നിയമവും കർത്താവ് വന്നതും പുതിയ നിയമം സ്ഥാപിച്ചതും എല്ലാം ദൈവത്തിന്റെ മൊത്തം പദ്ധതിയിൽ
ഇത് മുഴുവൻ ലക്ഷ്യം വെച്ചത് എന്തിനാണ്? തന്റെ പുത്രൻ ഒരു കാന്തയെ വേണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ബൈബിളിന്റെ ഈ കാതലായ ലക്ഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മള് കേവലം ദൈവവുമായിട്ടൊരു കേവലം ഒരു സ്നേഹബന്ധം നമ്മൾ ലക്ഷ്യം വയ്ക്കുകയില്ല, മറിച്ച് കാതലായ ഏറ്റവും അടുപ്പമുള്ള ദൈവത്തിന്റെ പുത്രൻ ഒരു കാന്തയെ വേണം. ഒരു കാന്തയെ ലഭിക്കാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തത്? ഈ ലോകത്തെ സൃഷ്ടിച്ചത്, ഈ മനുഷ്യകുലത്തെ സൃഷ്ടിച്ചത്, അവിടെ നിന്ന് അബ്രഹാമിനെ വിളിച്ചത്, ഇസ്രായേൽ മക്കളെ വേർതിരിച്ചത്, ആ കാലത്തിലെങ്കിൽ പുത്രൻ വന്നത്, പുതിയ നിയമം കൊണ്ടുവന്നത്, ഈ വർഷങ്ങൾക്ക് ശേഷം ഈ കാര്യങ്ങളെല്ലാം ലക്ഷ്യം വെക്കുന്നത് ദൈവപുത്രന് ഒരു കാന്തയെ വേണം. ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഈ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താൻ നമുക്കേ കഴിയുള്ളൂ. പ്രിയപ്പെട്ടവര്, നമ്മൾ ഈ കാര്യത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഓ ദൈവത്തിന്റെ ഹോൾ പർപ്പസ്, പൂർണ്ണ ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ദൈവത്തിനൊരു കാന്തയാണല്ലോ. എനിക്കെന്ത് വേണം? എനിക്ക് കർത്താവിന്റെ ഒരു കാന്തയായിട്ടായിരിക്കണം, ഒരു ബ്രൈഡൽ റിലേഷൻഷിപ്പ് യേശുവുമായിട്ട് എനിക്കുണ്ടാകണം, കർത്താവുമായിട്ടുണ്ടാകണം. അതിൽ കുറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ ലക്ഷ്യം വയ്ക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ദൈവം, പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളിൽ ദൈവം നമ്മളെ വിളിച്ച് സഭയുടെ അംഗങ്ങളായി ആക്കി തീർത്തു. നമ്മൾ ആദ്യ സഭയെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ടല്ലോ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, പെന്തക്കോസ്ത് നാളിൽ സഭ രൂപപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ആ അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. അപ്പോ ഇത് നമ്മൾ കാണുന്നത്, സഭയിലേക്ക് ഒരാള് രക്ഷിക്കപ്പെട്ടു വരാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന ആളെ ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇവൾ സഭയുടെ ഭാഗമായി തീരും. സഭ എന്ന് പറഞ്ഞാൽ എന്താ? സഹോദരന്മാരുടെ ഒരു സംഘാതമാണ്, ഒരു കൂട്ടമാണ്, വിശ്വാസികളുടെ ഒരു കൂട്ടമാണ്. ആ കൂട്ടത്തിൽ, സഭ എന്ന് പറയുന്നത് ഒരു കൂട്ടമാണെങ്കിലും ആ കൂട്ടത്തിൽ ഞാനും നീ ഉൾപ്പെടുന്ന കൂട്ടമാണ്. നമുക്ക് വ്യക്തിപരമായിട്ട് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ ആകത്തുകയാണ് സഭയ്ക്ക് കർത്താവിനോടുള്ള സ്നേഹം. സഭ എന്ന് പറഞ്ഞാൽ അമൂർത്തമായ ഏതോ കാര്യമല്ല, നമ്മളാണ് സഭ, ഞാനും നീയും, പാവപ്പെട്ട നമ്മൾ. നമുക്ക് കർത്താവിനോട് എത്രയോ സ്നേഹമുണ്ടോ അതാണ് സഭയ്ക്ക് കർത്താവിനോടുള്ള സ്നേഹം. ഓ നോക്കുക, പുത്രനൊരു കാന്തയെ വേണം. ആ കാന്തയ്ക്ക് വേണ്ടി ലക്ഷ്യമിട്ട് ദൈവം പെന്തക്കോസ്ത് നാളെ മുതൽ സഭയെ, സഭയിലേക്ക് ആളുകളെ കൊണ്ടുവന്നു. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. ചേർത്തുകൊണ്ടിരുന്നപ്പോൾ എന്താ? പിതാവ് വളരെ ആശയോടെ ആ ചേരുന്ന ഓരോരുത്തരെയും നോക്കുകയാണ്. ഇവൾ എന്റെ കാന്തയുടെ ഭാഗമാകുമോ? എന്റെ പുത്രനൊരു കാന്തയായിട്ടായി തീരുമോ? സഹോദര സഹോദരി, നമ്മൾ ദൈവസഭയിൽ കേവലം വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടരുത്. മറിച്ച് നമ്മളെന്താ ആഗ്രഹിക്കേണ്ടത്? കർത്താവേ, എനിക്ക് നീയുമായിട്ടൊരു കാന്തയുടെ ഒരു ബന്ധം ഉണ്ടാവണം. നീ ഒരു കാന്തയ്ക്ക് വേണ്ടിയാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത്. നമ്മള് വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുന്ന എഫേസ്യർ എഴുതിയ ലേഖനത്തില് ഭാര്യാഭർത്ത ബന്ധത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു രഹസ്യം പൗലോസ് പറയുന്നുണ്ട്. 5-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം: ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പൊ നോക്കുക, ദൈവം ഇതിനുവേണ്ടി ഒരു മുതൽ മുടക്കിയിട്ടുണ്ട്. പിതാവ് എന്ത് ചെയ്തു? ഓ, പുത്രന് ഒരു കാന്തയെ കിട്ടാൻ വേണ്ടി പിതാവ് ചെയ്ത ത്യാഗം എന്താ? പുത്രനെ തന്നിൽ നിന്ന് ഒരളവിൽ ഫ്രീ ആക്കി, അപ്പനെ അമ്മയെ വിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഭൂമിയിലേക്ക് വന്ന് ആ സ്വർഗം വേണ്ടെന്ന് വെച്ച്, സ്വർഗത്തിന്റെ ആ മഹത്വങ്ങളും ഒക്കെയും വേണ്ടെന്ന് വെച്ചിട്ട് ഇതാ തനിക്കൊരു മണവാട്ടിയെ തേടി ഭൂമിയിലേക്ക് വന്നിരിക്കുക. ഇവിടെ സഭയും കർത്താവും തമ്മിലുള്ള ചേർച്ച, അത് നമ്മുടെ യുക്തിക്ക് മനസ്സിലാക്കാനൊക്കുന്ന ഒരു കാര്യമായിട്ടല്ല പറയുന്നത്. ഇതൊരു മർമ്മമാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തോടെ ചേർത്ത് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിൽ കുറഞ്ഞൊരു കാര്യം നമ്മൾ ലക്ഷ്യം വയ്ക്കരുത്. ബൈബിളിലെ പല ഭാഗങ്ങളിൽ മണവാളനായിട്ട് കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയെ പോലെ. ഇതിന്റെ തൊട്ടടുത്ത അധ്യായം, 25-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ നോക്കുക. മത്തായി സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 1 മുതൽ ഉള്ള വാക്യങ്ങൾ കാണുമ്പോൾ അവിടെ
സ്വർഗരാജ്യ മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. കന്യകമാരെന്ത് ചെയ്തു? കന്യകമാര് വന്നു അർദ്ധരാത്രിക്കോ 10 പേരും മയക്കം പിടിച്ചുറങ്ങി. 6-ാമത്തെ വാക്യം, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പാൻ പുറപ്പെടുകയുമെന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോഴെന്താ സംഭവിച്ചത്? അപ്പോൾ അന്ത്യസമയമാണ്. വീണ്ടും നമ്മൾ പറഞ്ഞ അധർമ്മം പെരുങ്ങുന്നു, അന്ത്യസമയം. ആ സമയത്ത് അവരെ വിളക്ക് കൊളുത്താൻ നോക്കിയപ്പം 5 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധി ഇല്ലാത്തവരുമായി തീർന്നു. ബുദ്ധിയുള്ളവരെ ബുദ്ധിയുള്ളവരാക്കി തീർത്ത ഘടകം എന്താണ്? അവരുടെ കയ്യില് എണ്ണയുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, ഈ മലയാളത്തിൽ ഈ സ്നേഹം എന്ന വാക്കുണ്ടല്ലോ, സ്നേഹം എന്നുള്ള വാക്ക്, അതിനൊരു പര്യായപദം ഉണ്ട്. നമ്മൾ അറിയുന്ന സ്നേഹം മാത്രമല്ല എണ്ണ എന്നും അതിനൊരു അർത്ഥമുണ്ട്. എണ്ണയ്ക്ക് സ്നേഹം എന്ന ഒരു പര്യായപദം. അപ്പോ ഇവരുടെ കയ്യിൽ എണ്ണ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ആ നിലയിൽ ചിന്തിക്കാവുന്നത്? അവരുടെ സ്നേഹം വറ്റിപ്പോയി. 5 പേർക്ക് സ്നേഹം വറ്റിപ്പോയി. അധർമ്മം പെരുകിയതുകൊണ്ട് അവരുടെ കർത്താവിനോടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള സ്നേഹത്തിന്റെ എണ്ണ അവരുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയി. 5 പേരുടെ കയ്യിലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും കർത്താവുമായിട്ടുള്ള അവർ ഉറങ്ങിപ്പോയി എന്നുള്ളത് വസ്തുതയാണെങ്കിലും അവരുടെ ആ ഉറങ്ങുമ്പോഴും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു എന്ന ഉത്തമഗീതത്തിൽ കാന്ത പറയുന്ന പോലെയായിരുന്നു അവരുടെ നിലപാട്. കാന്ത അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ട് ഉത്തമഗീതത്തിൽ. അവൾ പറയുന്നു, ഞാൻ ഉറക്കിക്കിടക്കുക, പക്ഷെ എന്റെ ഹൃദയം എന്താ? ഉണർന്നിരിക്കുക. കാന്തൻ എപ്പോ വന്ന് അവന്റെ സ്വരം കേൾക്കുന്നു, ഞാൻ അനർത്താണ്. അവന്റെ നേർത്ത കാലടി ശബ്ദം അതെനിക്ക് ഏതുറക്കത്തിനും തിരിച്ചറിയാം. ചില അമ്മമാർ പറയുമല്ലോ, നിന്റെ ശബ്ദം എനിക്ക് നീ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് ആ മുറ്റത്ത് വരുമ്പോ നിന്റെ ശബ്ദം, കാലടിയുടെ ശബ്ദം എനിക്ക് കേൾക്കാം. ഞാൻ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഒരു മനുഷ്യനാണ്. രാത്രി എല്ലാവരും ഈ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ മെല്ലെ ഒരു കള്ളം വീട്ടിൽ കയറി വരുന്ന പോലെ ആരെയും ഉണർത്തരുത് എന്ന് വിചാരിച്ച് പതുക്കെ വന്ന് കാർപോർച്ചി വന്ന് വണ്ടിയൊക്കെ കൊണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. സഹോദരി ഒന്ന് വാവൽ തുറന്നു. എങ്ങനെയാ അത്? അതിന്റെ ട്രിക്ക് എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറങ്ങിക്കിടക്കുന്നു എങ്കിലും എന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? ഉണർന്നിരിക്കുന്നു. ഈ 5 പേരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. അവരുടെ സ്നേഹത്തിന്റെ എണ്ണ വറ്റിപ്പോയില്ല. പക്ഷേ നമുക്കൊരു മുന്നറിയിപ്പാണ് ഈ വാക്യം. മറ്റു പലരുടെയും സ്നേഹം തണുത്തുപോയി. നമുക്കും ഇതേ കാര്യം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാം. സംഭവിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് തിരിച്ചറിയണമെന്നില്ല. അവിടെയാണ് ഇതിന്റെ കുഴപ്പം. വെളിപ്പാട് പുസ്തകത്തിൽ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഒരു സഭയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, അവിടെ എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുകയാണ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അവന്റെ ആദ്യ സ്നേഹം പോയി. ആ സഭയുടെ ആദ്യ സ്നേഹം പോയി. ഈ സഭയുടെ ആദ്യ സ്നേഹം പോയെങ്കിലും അവിടെ എന്തുണ്ട്? അവിടെ പല കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നോക്കുക. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഒക്കെ അറിയുന്നു. 3 കാര്യങ്ങൾ അവിടെ അറിയുന്നു. നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത. നമ്മൾ വിചാരിക്കും, ആദ്യം സ്നേഹം വിട്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ ഉണ്ടല്ലോ, പ്രവൃത്തി ഉണ്ടല്ലോ, പ്രയത്നമുണ്ടല്ലോ, സഹിഷ്ണുത ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ വചനത്തെ വചനത്തോട് താരതമ്യം ചെയ്താലേ ഇതിനിടയിൽ ഇവർക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഈ പ്രവൃത്തിക്കും പ്രയത്നത്തിനും സഹിഷ്ണുതയ്ക്കും മുമ്പ് ചില കാര്യങ്ങളുടെ വേണമായിരുന്നു. അത് നമ്മൾ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിലാണ് നമ്മൾ ആ കാര്യം കാണുന്നത്. 1 തെസ്സലോനിക്കർ അതിന്റെ 1-ാമത്തെ അധ്യായത്തില് അവിടെ അതിന്റെ 2-ും 3-ും വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിച്ച 3 കാര്യങ്ങൾ അവിടെ മറിക്കാതെ തന്നെ ഈ ഭാഗം ഒന്ന് നോക്കിയേ. നമ്മളിവിടെ പറയുന്നത് എന്താ? ഇവിടെ വേലയുണ്ട്, തെസലോനിക്കൊക്കെ എന്തുണ്ട്? വേലയുണ്ട് അല്ലെങ്കിൽ പ്രവൃത്തിയുണ്ട്. പക്ഷെ അതിനെ വെറും പ്രവൃത്തിയെന്നല്ല പറയുന്നത്. എന്ത് പ്രവൃത്തിയാ? വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്നാ പറയുന്നത്. തെസലോനിക്കർക്കും എന്തുണ്ട്? പ്രയത്നമുണ്ട്. പക്ഷെ ആ പ്രയത്നത്തെ എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് എന്താ? സ്നേഹപ്രയത്നം എന്നാണ് രേഖപ്പെടുത്തുന്നത്. തെസലോനിക്കർക്കും എന്തുണ്ട്? ആ സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകുന്ന, സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് എന്തിന്റെ സ്ഥിരതയാണ്? പ്രത്യാശയുടെ സ്ഥിരത. നിങ്ങളെ കുഞ്ഞുങ്ങളൊക്കെ വളരെ ബുദ്ധിയുള്ള ആളുകളാണല്ലോ. നിങ്ങൾ ഈ രണ്ട് വാക്യങ്ങൾ ഒന്ന് താരതമ്യം ചെയ്ത് വെളിപ്പാട് പുസ്തകത്തിൽ എഫേസോസിലെ സഭയ്ക്ക് എന്താ നഷ്ടപ്പെട്ടത്? അവർക്ക് വേലയുണ്ട്, പ്രവൃത്തിയുണ്ട്. പക്ഷേ ആ പ്രവൃത്തിയെ പ്രചോദിപ്പിക്കേണ്ട വിശ്വാസം എന്ത് പറ്റി? നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ കേവലം പ്രവൃത്തി മാത്രമേ ഉള്ളൂ. വിശ്വാസത്തിന്റെ പ്രവൃത്തിയായിരുന്നു വേണ്ടത്. വിശ്വാസം എന്ന് പറയുന്നത് എന്താ? കാണാത്ത ചില കാര്യമുണ്ട്, പ്രവൃത്തി കാണാവുന്ന കാര്യം. കാണാവുന്ന കാര്യം അവിടെ ഉണ്ട്, കാണാത്ത കാര്യം എന്ത് എന്തുപോയി? വറ്റിപ്പോയി, വറ്റിപ്പോയി. അതുപോലെ തന്നെ അവർക്ക് പ്രയത്നമുണ്ട്. പക്ഷേ സഭയിലുള്ള ഏത് പ്രയത്നത്തെയും, കർത്താവിന് വേണ്ടിയുള്ള ഏത് പ്രയത്നത്തെയും അതിനെ പ്രചോദിപ്പിക്കേണ്ടത്, അതിനെ അവന്റെ ഉള്ളം തുടിപ്പിക്കേണ്ട ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം തെസലോനിക്കയിലെ സഭയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരോട് എന്ത് പറയുന്നു? നിങ്ങളുടെ സ്നേഹപ്രയത്നം. പക്ഷെ എഫേസോസിലെ സഭയ്ക്ക് വന്നപ്പോൾ എന്തേ ഉള്ളൂ? പ്രയത്നം മാത്രമേ ഉള്ളൂ, ഒത്തിരി പ്രയത്നമേ ഉള്ളൂ, സ്നേഹമോട് പറ്റിപ്പോയി. നമ്മൾ ഇവിടെ ചില സഹോദരന്മാരോട് ചില ഒത്തിരി ദിവസം വേറെ എന്ത് ഒരു പഴയ പോലെ ഒരു സന്തോഷം കാണുന്നില്ല. അപ്പോ ഞാൻ പണ്ടത്തെ പോലെ തന്നെ ഒന്ന് കസേരയെല്ലാം വിടുന്നില്ലേ, ഞാൻ എല്ലാം തുടയ്ക്കുന്നില്ലയോ, മൈക്ക് ഫിറ്റ് ചെയ്യുന്ന ഞാൻ തന്നെ അല്ലയോ? ഉണ്ട്, സൗകര്യം മൈക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട്, കസേര ഇടുന്നുണ്ട്, പ്രയത്നമെല്ലാം അവിടെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു സംതിങ് സംവേർ റോം എന്ന് പറഞ്ഞതുപോലെ സ്നേഹം, അത് നമുക്ക് ഒട്ട് തൊട്ട് പറയാനൊക്കെയല്ല. കാണാവുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിലനിന്നു. ഏതാ? പ്രവൃത്തി അവിടെ നിലനിന്നു, അത് കാണാവുന്നതാണ്. പ്രയത്നം അവിടെ നിലനിന്നു, അത് കാണാവുന്നതാണ്. പക്ഷേ അതിന്റെ പിന്നിലുള്ള വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത്തെ കാര്യം ഇവിടെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, പേഷ്യന്റ് എൻഡ്യൂറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, പ്രത്യാശയുടെ സ്ഥിരത. ഇവിടെ ഇപ്പൊ എന്തുണ്ട്? ഇവിടെ ഒരു സഹിഷ്ണുതയുണ്ട്, ഒരു കടിച്ചു പിടിച്ചൊരു ചെയ്യലുണ്ട്. പക്ഷെ അതിന്റെ പിന്നിലുണ്ടാകേണ്ട പ്രത്യാശ, അത് ഒരു സമയത്തുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എഫേസോസിലെ സഭ ഒരു സമയത്ത് തെസലോനിക്കയിലെ ഈ സഭ തന്നെയായിരുന്നു. അതേ കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നു, വിശ്വാസത്തിന്റെ പ്രവൃത്തി അവർക്കുണ്ടായിരുന്നു, അവരുടെ പ്രയത്നങ്ങളുടെ പിന്നാലെ പിന്നിലൊരു സ്നേഹമുണ്ടായിരുന്നു, അവരുടെ എൻഡ്യൂറൻസ്, അവരുടെ സഹിഷ്ണുത, അവരുടെ അതിനുവേണ്ടിയുള്ള ആയല്, അതിന്റെ പിന്നിൽ എന്തുണ്ടായിരുന്നു? അതിന്റെ പിന്നിൽ ഒരു പ്രത്യാശയുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ മൂന്ന് കാര്യങ്ങളും പോയി. മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ ക്രിസ്തീയ ജീവിതത്തിലുള്ള, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് മൂന്നും പോയി. അതിന്റെ പ്രവൃത്തി ഭാഗം മാത്രം അവശേഷിച്ചു. ചിലപ്പോ വീട്ടിലൊക്കെ പണക്കം ഉണ്ടാകുമ്പോ ഭാര്യ ഭർത്താവും ഒക്കെ തമ്മില് പണ്ടത്തെ പോലെ രാവിലെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, രാവിലെ 8 മണിയാകുമ്പോ ബ്രേക്ക്ഫാസ്റ്റിലൂടെ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് 12 അടിക്കുമ്പോ ഭക്ഷണം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. പക്ഷെ നിനക്ക് മുഖത്തൊരു തെളിച്ചമില്ലാത്ത എന്താ? കാണാവുന്ന ഒത്തിരി കാര്യങ്ങൾ മേശപ്പുറത്ത് ഇപ്പോഴും ഉണ്ട്, സഹോദര സഹോദരിയുണ്ട്, അതിന്റെ പുറന്തോട് അവശേഷിക്കുന്നുണ്ട്, അതിന്റെ അകത്തെ ഉൾക്കാമ്പ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. സഹോദരി സഹോദരന്മാരെ, നമ്മൾ CFC എന്ന് പറയുന്ന നമുക്ക് എന്തോ ചില എക്സെപ്ഷൻസ് ഒന്നും ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കരുത്. ചുറ്റുപാടുമുള്ളവർക്ക് സംഭവിച്ച അതേ കാര്യം നമുക്ക് സംഭവിക്കാം. നമ്മുടെ വിശ്വാസവും സ്നേഹവും, നമ്മുടെ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയിട്ട് ചില പ്രവൃത്തികളും ചില പ്രയത്നങ്ങളും ചില കടിച്ചു പിടിച്ചുള്ള സഹിഷ്ണുതയും മാത്രം അവശേഷിച്ചു പോകാം എന്നുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കറിയാമല്ലോ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നുമാണ്, അതിലേറ്റവും വലുതും സ്നേഹം തന്നെ. അതുകൊണ്ട് എഫേസോസിലെ സഭയ്ക്ക് ദൂത് എഴുതിയപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയെന്നല്ല ഒടുവിൽ 4 പറയുന്നത്. അതിന്റെ അകത്തെ കാവലായ കാര്യം, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് തന്നെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് എന്താണ്? സ്നേഹം പോയെങ്കിൽ വിശ്വാസം പോയി, പ്രത്യാശ പോയി, എല്ലാം പോയി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ കരുതലോടെയും ജാഗ്രതയോടെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ തുടരണം. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ലക്ഷ്യം വെക്കുന്നതും കേവലം ഒരു എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോവുക എന്നൊരു കാര്യമല്ല. അതിനപ്പുറത്തെന്താ? അതിനപ്പുറത്ത് കർത്താവുമായിട്ടുള്ള ഒരു ബ്രൈഡൽ റിലേഷൻഷിപ്പാണ്. കാലം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ആദ്യം ഈ സഭയിൽ വന്ന, ഈ സഭയല്ല നമ്മുടെ ഓരോ പ്രാദേശിക സഭയിൽ നിങ്ങൾ വന്ന ഒരു ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് നിങ്ങൾ എത്ര എത്ര സ്നേഹത്തോടെ, എത്ര താഴ്മയോടെ. സത്യത്തെ ഈ താഴ്മയുടെ സന്ദേശമെല്ലാം കേട്ട് 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 നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന താഴ്മ നമുക്ക് കൈമോശം വന്നു പോയോ എന്ന് വേണം ചിന്തിക്കാൻ. ആദ്യം നിങ്ങൾ വന്നപ്പം നിങ്ങൾ പറഞ്ഞു, അയ്യോ ഇത്രയും നല്ലൊരു സഭ, എനിക്ക് പുറകിലെങ്ങാണോ അറ്റത്തെങ്ങാണോ ഒരു സീറ്റ് തന്നാൽ മതി, അവിടെ കാണും, ഞാൻ പുറകിലിരുന്നോളാം. ഒരിക്കലും ഒരു സഹോദരൻ ഇതുപോലെ ഒരു മീറ്റിംഗിന് വന്നപ്പോ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അവിടെ ആ മുറ്റത്ത് ആറ് ആ മുറ്റത്ത് നിലത്തിരിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ വളരെ പാടുപെട്ട അദ്ദേഹത്തെ ഒരു കസേര കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത്, ഇത്ര നല്ല കാര്യങ്ങളെല്ലാം പറയുന്ന ഒരിടമോ, അവിടെ എനിക്ക് ഒരു ചെറിയ സീറ്റ് മതി, ആ മുറ്റത്ത് വേണേ ഞാൻ ഇരുന്നോളാം. പക്ഷെ ഇന്നോ, ഇന്ന് 10 കൊല്ലം കഴിഞ്ഞു, 12 കൊല്ലം കഴിഞ്ഞു, ഓ ഇന്നാരെയും ഇന്നാരെയും വീട്ടിലെ കാര്യം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞപ്പോ ഞങ്ങളുടെ കൊച്ചന്റെ പനിയുടെ കാര്യം ബ്രദർ വിട്ടുപോയി. അതെന്താ അങ്ങനെ വിട്ടുപോയി? ഞങ്ങൾ എന്നാ പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ നാളുകൾ കടന്നു പോകുമ്പോഴാണ് നമുക്കിതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു ആന്തരാർത്ഥം ക്രമേണ നഷ്ടപ്പെട്ടു പോകാവുന്നത്. എഫേസോസിലെ സഭ ഒരു മോശപ്പെട്ട സഭയായിരുന്നില്ല, വളരെ നല്ല സഭയായിരുന്നു. അവർക്ക് ആദ്യകാലത്ത് എന്തുണ്ടായിരുന്നു? വിശ്വാസം സജീവമായിട്ടുണ്ടായിരുന്നു. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അവരുടെ പ്രയത്നം. സ്നേഹം അവർക്കുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവരുടെ അധ്വാനങ്ങൾ. പ്രത്യാശയുണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടായിരുന്നു എൻഡ്യൂറൻസ്. കുറച്ചത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം പോയി. ഇപ്പോഴും ഉണ്ടുണ്ട്, കാണാവുന്ന കാര്യങ്ങളുണ്ട്, കൃത്യത്തിന് വരുന്നുണ്ട്, അതേ കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പാട്ടുപാടാമെന്ന് പറയുമ്പോൾ പാട്ടുപാടുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും എണ്ണീക്കാൻ എണ്ണീക്കുന്നുണ്ട്, കൈ ഉയർത്താവുന്ന കൈ ഉയർത്തുന്നുണ്ട്, കാണാവുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇത് മറ്റുള്ളവർക്ക് സംഭവിച്ചെങ്കിൽ നമുക്ക് സംഭവിക്കാം. രണ്ടാമത് നമുക്ക് ഈ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ മറ്റ് ചില കാര്യങ്ങൾ തള്ളിക്കയറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. 2 തിമത്തിയോസിലാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണുന്നത്. 2 തിമത്തിയോസ് 3 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമ്മുടെ ഈ സ്നേഹവും വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ മറ്റ് ചില സാധനങ്ങൾ ആ സ്ഥാനം കൈയടക്കാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, വെള്ളം എന്ത് ചെയ്യും? വെള്ളം അത് ഒഴിഞ്ഞു കിടക്കുകയല്ല. നിങ്ങളിവിടെ കോൺഫറൻസ് വന്നപ്പോൾ ആദ്യം ഇവിടെ സംഭവിച്ച ഒരു കാര്യം, വളരെ ദുരൂഹമായിട്ട് സംഭവിച്ച ഒരു കാര്യം, നമ്മളിവിടെ വെള്ളമടിച്ച 5 മിനിറ്റിനകം വെള്ളം കാണുന്നില്ല. നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും ലീക്കാണോ എന്താണോ കാര്യം എന്താന്ന് മനസ്സിലാകുന്നില്ല. അവസാനം പിറ്റേ ദിവസമാണ് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ കിണറ്റിൽ നിന്ന് അടിക്കുന്ന വെള്ളം ആ ഓസ് അവിടെ കിടന്നതുകൊണ്ട് ഈ ടാങ്കിലെ വെള്ളം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് അതേ ഓസിലൂടെ തിരിച്ച് കിണറ്റിലോട്ട് പോവുക ചെയ്യുന്നത്. നമ്മുടെ സംവിധാന സഭ വളരെ അത് നീങ്ങിക്കിടന്നിരുന്നു. ഈ വെള്ളം എന്ത് ചെയ്യല, വെള്ളം ഒരു ഒഴിഞ്ഞ സ്ഥലം ബാക്കിയിടുകയല്ല. നമ്മുടെ സ്നേഹം പോയാൽ അത് വെള്ളം ഒഴിഞ്ഞ സ്ഥലം ബാക്കിയിടാത്തതുപോലെ അവിടേക്ക് വെള്ളം വേറെ ഇടത്തും തള്ളിക്കയറുമെന്ന് പറഞ്ഞതുപോലെ ഇതാ വേറെ ചില കാര്യങ്ങൾ വരുന്നു. നമ്മള് 2 തിമത്തിയോസ് 3 അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ 4-ാമത്തെ വാക്യം, ആളുകൾ എന്ത് സംഭവിക്കും? അന്ത്യകാലത്ത് ദൈവപ്രിയമില്ലാത്തവരായിത്തീ. ദൈവത്തോടുള്ള സ്നേഹം, പ്രിയം എന്ന വാക്കിന് ലവ് എന്നുള്ള അർത്ഥമാണല്ലോ ഉള്ളത്, ഇംഗ്ലീഷിൽ അങ്ങനെയാണല്ലോ. അപ്പൊ പ്രിയം, ദൈവത്തോടുള്ള പ്രിയം പോയി. ദൈവത്തോടുള്ള പ്രിയം പോയ സ്ഥാനത്ത് എന്തോ വന്നു, വേറെ 3 കാര്യങ്ങൾ വരുന്നു. 1, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, ലവേഴ്സ് ഓഫ് പ്ലഷർ, സുഖ അന്വേഷികളായി. സുഖത്തോടാണ് ഇപ്പം സ്നേഹം. ദൈവത്തോടുള്ള സ്നേഹം പോകുന്ന സ്ഥാനത്ത് എന്ത്, ആര് വന്ന് സ്ഥലം കൈയടക്കും? സുഖം, സുഖാന്വേഷണം വരും. ഓ അതുപോലെ തന്നെ നമ്മൾ അവിടെ കാണുന്ന ദ്രവ്യാഗ്രഹികൾ, 2-ാം വാക്യം, ദ്രവ്യത്തോട് പ്രിയമുള്ളവർ, പണത്തോട് സ്നേഹം, ലവേഴ്സ് ഓഫ് മണി. 3-ാമത് നമ്മൾ മറ്റൊരു കാര്യം കാണുന്നു, അത് ഈ 2 കാര്യത്തെക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യർ സ്വസ്നേഹികളും
lovers of self. നോക്കുക, lovers of God ആയിരുന്നു അവരൊരു കാലത്ത്. ദൈവത്തോട് ദൈവസ്നേഹമുള്ളവരായിരുന്നു, ദൈവപ്രിയമുള്ളവരായിരുന്നു അവരൊരു കാലത്ത്. ആ ദൈവപ്രിയം പോയപ്പം ആ ദൈവപ്രിയത്തിന്റെ സ്ഥാനത്ത് മറ്റു മൂന്ന് കാര്യങ്ങൾ തള്ളിക്കയറുക. എന്തൊക്കെയാണ്? സുഖത്തോടുള്ള താല്പര്യം, ഭോഗപ്രിയത്വം, ദ്രവ്യത്തോടുള്ള പ്രിയത്വം, സ്വന്ത സ്നേഹം, സ്വയത്തോടുള്ള സ്നേഹം. ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ തള്ളിക്കയറി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാര്യങ്ങളെ വളരെ ഗൗരവത്തോടെ എടുക്കണം. നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കണം. നമുക്ക് മറ്റു പലർക്കും സംഭവിച്ച പല കാര്യങ്ങളും നമുക്ക് സംഭവിക്കുകയില്ല എന്ന് നമ്മൾ കരുതരുത്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ എന്താ ലക്ഷ്യം വെക്കേണ്ടത്? കർത്താവിനോടുള്ള സ്നേഹം. ആ സ്നേഹം ഇന്നൽ കുറഞ്ഞോ? കർത്താവിനോട് എനിക്ക് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അതേ സ്നേഹം തന്നെ ഉണ്ടോ? അത് കൂടി വരികയാണോ? നമ്മള് ഈ ലോകം, നമ്മൾ ഇടപെടുന്ന ആളുകൾ, ചുറ്റുപാടുകൾ, നമ്മുടെ ജോലിസ്ഥലം, ഇതൊക്കെയും നമ്മളെ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് നമ്മൾ ദിവസവും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കണം. ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നാലേ നമുക്ക് എന്ത് ചെയ്യാനൊക്കെ ഉള്ളൂ? നമുക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ആ സ്നേഹത്തിലെങ്കിലും നിൽക്കാനൊക്കെ ഉള്ളൂ. അതായത് നമ്മള് ചിലരെ ഈ ഹാർട്ടിന്റെ കാര്യം നോക്കാനായിട്ട് ഈ ഒരു പ്രത്യേക യന്ത്രത്തിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ ആ യന്ത്രത്തെ കയറുമ്പോൾ നേഴ്സ് ആദ്യം എന്ത് ചെയ്യും? നമ്മൾ നിൽക്കുന്ന ഒരു സ്വിച്ച് ഇടും. സ്വിച്ച് ഇടുമ്പോൾ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്ത് ചെയ്യും? പുറകോട്ട് പോകും. പുറകോട്ട് പോകുമ്പോൾ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ ആ പ്ലാറ്റ്ഫോം പുറകോട്ട് പോയതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് അതേ തന്നെ നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ഇത്തിരി നേരം നടന്നു കഴിയുമ്പോൾ നേഴ്സ് എന്തോ ചെയ്യും? പിന്നെ അതിന്റെ വേഗം പിന്നെയും കൂട്ടും. കൂട്ടുന്നുണ്ട്, നമ്മൾ കൂടുതൽ വേഗത്തിൽ നടക്കണം. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും സ്പീഡ് കൂട്ടും. അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഓടിക്കൊണ്ടിരിക്കണം. ഇതിന് ഈ യന്ത്രത്തിന് എന്താണ്? ട്രെഡ്മിൽ എന്ന് പറയുന്ന ഒരു യന്ത്രം. നിങ്ങൾക്ക് ആർക്കും അതിൽ കയറാനുള്ള ദൗർഭാഗ്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ആളുകൾ ഇത്രയും നേരം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ട്രെഡ്മില്ലിൽ വർക്ക് ചെയ്ത ആള് 25 കിലോമീറ്റർ ഇവിടെ നിന്ന് അങ്ങ് കുറവലങ്ങാട് വരെ ഓടാവുന്ന ഓട്ടം അദ്ദേഹം ഓടിക്കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം എവിടെ തന്നെയാ നിൽക്കുന്നത്? അവിടെ തന്നെയാ നിൽക്കുന്നത്. കാരണം എന്താ? അദ്ദേഹം നിന്ന പ്ലാറ്റ്ഫോം പുറകോട്ട്, അദ്ദേഹം മുന്നോട്ട് ഓടുന്ന അതേ സ്പീഡിൽ പുറകോട്ട് ഓടിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ ലോകം നമ്മളെ പുറകോട്ട് വലിക്കുക. ഇവിടെ കാണുന്ന ഓരോ കാര്യവും, നമ്മൾ പുറത്തിറങ്ങി ഒരു കാര്യത്തിൽ ഇടപെട്ടു, ആ ബസ്സിൽ കയറി, ആ ഒന്നും വേണ്ട, കണ്ണടച്ചിരുന്ന് എത്ര നേരം ആ ബസ്സെ കണ്ണടച്ചിരിക്കും, കണ്ണൊന്ന് തുറന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്ന പലതും നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്ന് പുറകേട്ടാണ് വലിക്കുന്നത്. അപ്പോ ഞാനും നീയും നമ്മൾ ഒരിടത്ത് ആദ്യകാലത്ത് നിന്നിടത്തെങ്കിലും നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? ഈ ഭൂമി എത്ര വേഗത്തിൽ, ഈ ലോകം എത്ര വേഗത്തിൽ അധർമ്മത്തിലേക്ക് പായുന്നോ അത്രയും വേഗത്തിൽ നമ്മൾ ദൈവസ്നേഹത്തിലേക്ക് ആഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മൾ നിന്നിടത്തെങ്കിലും നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ലോകം നമ്മളെ പുറകോട്ട് വലിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അധർമ്മം പെരുകുമ്പോൾ സ്നേഹം തണുത്തു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ആ കാന്തയുടെ സ്നേഹത്തിൽ അവശേഷിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ വാക്യത്തെ ഇങ്ങനെ പറയാം, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ എന്നതിന് പകരം അവസാനത്തോളം സ്നേഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സഹോദര സഹോദരി, നമുക്ക് സ്നേഹത്തെ ഗൗരവമായിട്ടെടുക്കാം. പൗലോസ് ഈ കാര്യങ്ങൾ പറയുന്ന കാലഘട്ടത്തിൽ ഇതേ പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടേത് പോലെ തന്നെ ഒരു കാലമാണ്. മനുഷ്യന്റെ മനോഭാവങ്ങൾ ഒന്നും മാറ്റമില്ല. 1st century എന്നൊക്കെ പറഞ്ഞാലും അന്നും എന്തുണ്ടായിരുന്നു? അന്നും പല ആളുകള് ദൈവത്തിനായിട്ട് മുന്നോട്ട് വന്ന ആളുകള് കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ ദൈവത്തോടുള്ള ആ അദമ്യമായ ആ ബ്രൈഡൽ ലവ്, ആ കാന്തയുടെ സ്നേഹം നഷ്ടപ്പെടുത്തി തങ്ങളുടേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി. സ്വയസ്നേഹികൾ, തങ്ങളുടേതായ, എന്നെ എനിക്കെന്തുകൊണ്ട് അത് തന്നില്ല, എന്നെ എന്തുകൊണ്ട് അങ്ങനെ ആക്കിയില്ല, എന്നെ എന്തുകൊണ്ട് പരിഗണിച്ചില്ല, ഈ കാര്യങ്ങൾ വന്നപ്പോ എന്നോട് എന്തുകൊണ്ട് ചോദിച്ചില്ല, അതൊക്കെ കാണിക്കുന്നത് എന്താ? ആ പരാതികളെല്ലാം കാണിക്കുന്നത് യു ആർ എ ലവർ ഓഫ് സെൽഫ്, സ്വയസ്നേഹം ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. സഹോദര സഹോദരി, എന്നിലും നിന്നിലും ഇത് സൂക്ഷ്മാവസ്ഥയിൽ കിടപ്പുണ്ട്, സുഷുപ്താവസ്ഥയിൽ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ അത് എപ്പോഴെങ്കിലും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, അയ്യോ ദൈവപ്രിയം പോയി, ഇപ്പോഴെന്താ? സ്വയസ്നേഹി എന്ന് പൗലോസ് മുദ്ര കുത്തിയിടത്തേക്കാണ് ഞാൻ ഈ പൊക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കി ഓ കർത്താവിന്, നമ്മൾ പാടുന്ന ചില പാട്ടുകളുണ്ടല്ലോ, ഈ കർത്താവിന് ഈ കിരീടം നൽകാത്ത ഈ ലോകമേ നിനക്കെന്തിന്, എനിക്കെന്തിനാണ് നീ തരുന്ന പൊന്മുടി, അങ്ങനെയൊക്കെയുള്ള ചില പാട്ടുകളാണ് നമ്മൾ പാടുന്നത്. കർത്താവിന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനായി. ഓ അതിമനോഹരം. പ്രിയപ്പെട്ടവർ, ഈ പാട്ടൊന്നും ഇവിടെ പാടേണ്ട പാട്ടല്ല. ഈ പാട്ടൊക്കെ നിങ്ങൾ വീട്ടിലോട്ടോ ജോലിസ്ഥലത്തോ ഒക്കെ കൊണ്ടുപോവുക. നാഥന് മുൾമുടി നൽകിയ ലോകമേ, ഈ കർത്താവിന് ഈ ലോകം എന്തേ കൊടുത്തുള്ളൂ? ഈ ലോകം മുൾമുടിയേ കൊടുത്തുള്ളൂ. പിന്നെ കർത്താവിന്റെ കാന്തയാകാൻ ആഗ്രഹിക്കുന്ന നിനക്ക് ഇവിടെ ഒരു പൊന്മുടി തരുമെന്ന് നീ പ്രതീക്ഷിച്ചാൽ നീ നിന്റെ കാന്തനേക്കാളും വലിയ കാന്തയാ. ചില കുടുംബങ്ങളിൽ അങ്ങനെ, ചില കല്യാണങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. ചില ചെറുപ്പക്കാരെ കല്യാണം കഴിക്കും. കല്യാണം കഴിക്കുമ്പോ ആ പയ്യൻ പാവം അവന് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഒരു ജോലിയൊക്കെ സമ്പാദിച്ചു. അവൻ കല്യാണം കഴിക്കുന്നത് ഒരു വലിയ സ്ഥലത്തു നിന്ന് പോയി കല്യാണം കഴിക്കും. ആ പെൺകുട്ടി എന്താ, വിദേശത്ത് ജനിച്ചു, അവിടെ പഠിച്ചു, നടക്കാൻ അറിഞ്ഞുകൂടാ, നടക്കാൻ അറിയാം, ബസ് കയറാൻ അറിഞ്ഞുകൂടാ, ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ. ഈ പയ്യനേക്കാളും വലിയ കാന്തയാണ്. ചെറിയ കാന്തനും വലിയ കാന്തയും. പ്രിയപ്പെട്ടവര്, കർത്താവിനെ ഒരു ചെറിയ കാന്തനും നമ്മൾ ഒരു വലിയ കാന്തയുമായിട്ടാണോ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാകരുത്. എവിടെയൊക്കെ നമ്മുടെ സ്വയസ്നേഹം നമ്മൾ കാണുമ്പോൾ നമ്മൾ ജാഗ്രതയോടെ, കർത്താവേ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേച്ച്. പൗലോസിന് ഇതേ ജാഗ്രതയുണ്ടായിരുന്നു. ഞാൻ വലിയ കാര്യങ്ങളെല്ലാം പറയുന്നു, എന്നിട്ട് ഞാൻ എന്തായി പോകാം? കൊള്ളരുതാത്തവനായി പോകാം. കൊള്ളരുതാത്തവൻ, എന്തൊരു പ്രയോഗം! കൊള്ളരുതാത്തവനായി പോകാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എവിടൊക്കെ എന്റെ സ്വയസ്നേഹത്തെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ ഇതിനെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. പൗലോസ് ആയിരുന്ന കാലഘട്ടത്തിൽ പലരും ഇതിനെക്കുറിച്ചൊരു ജാഗ്രതയില്ലാതെ എന്ത് സംഭവിച്ചു? അവരിൽ പലരും പിന്മാറിപ്പോയി. ദൈവത്തോടുള്ള സ്നേഹം, ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഒന്ന് തീമത്തിയോസിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് പല ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസ് ആവർത്തിച്ചു വരുന്ന ഒരു പ്രയോഗമുണ്ട്, ചിലർ എന്നൊരു പ്രയോഗം. അഞ്ച് ചിലരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് തീമത്തിയോസ് നിങ്ങൾ ദയവായിട്ടൊന്ന് നോക്കണേ. ഒന്ന് തീമത്തിയോസ് 1 അതിന്റെ 6 വാക്യം, അതിന്റെ മുകളിൽ പറയുന്ന ആജ്ഞയുടെ ഉദ്ദേശം ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി. ചിലരെന്തോ ചെയ്തു? ഇതൊന്നും അവരുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കാണിക്കാഞ്ഞിട്ടല്ല, ചിലരത് വിട്ടുമാറി. 1:19 നോക്കുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. 4:1 നമ്മൾ 3 ചിലരെ കാണുന്നു. എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മക്കളുടെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് പറയുന്നു. 5 അതിന്റെ 15 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. ഓ നോക്കുക, അതിന്റെ 5:24 വരുമ്പം നമ്മൾ 5 ചിലരെ കാണുന്നു, ചില മനുഷ്യരുടെ പാപങ്ങൾ. നോക്കുക, തീമത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോ പൗലോസ് 5 ചിലർ 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 എന്ന് പറയുന്നുണ്ട്. ഈ ചിലരൊക്കെ എന്തോ പറ്റിപ്പോയി. ചിലര് നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞു, ചിലരിത് വിട്ടുമാർ, ചിലര് വ്യാജാത്മാക്കളുടെ ഉപദേശം പിടിച്ചു, ഓ ചിലരുടെ പാപങ്ങൾ, ചിലർ ഇപ്പോൾ തന്നെ സാത്താന്റെ പിന്നാലെ പോയല്ലോ. 5 ചിലർ. എന്നാൽ പൗലോസിന്റെ ആഗ്രഹം എന്താ? പൗലോസ് ലേഖനം എഴുതാൻ തീമത്തിയോസിനോട് പറയുന്നു 6:11, നീയോ ദൈവത്തിന്റെ മനുഷ്യരായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർപ്പെടുത്തുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നമുക്ക് ആ പ്രായമായ ദൈവദാസന്റെ ഹൃദയത്തിന്റെ ഭാരം എന്താണ്? പൗലോസ് തന്റെ ജീവിതം മുഴുവൻ തനിക്ക് ഏതെല്ലാം നിലയിൽ ഈ ലോകപ്രകാരമാകാമായിരുന്നു അതെല്ലാം നഷ്ടപ്പെടുത്തിയ ശേഷം. കഴിഞ്ഞ ദിവസം നമ്മൾ സാക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് അദ്ദേഹം ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം താൻ ഇത്രയും നാൾ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുന്നു. 2 ആണല്ലോ അദ്ദേഹത്തിന്റെ അവസാന ലേഖനം. അങ്ങനെ കാരാഗ്രഹത്തിലുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ പാനീയയാകമായിട്ട് ഒഴിക്കപ്പെടാൻ പോകുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തു, വയസ്സനായി, ഒരിടത്ത് പൗലോസ് അങ്ങനെ പറയുന്നുണ്ട്, വയസ്സന് പൗലോസ് എന്ന വയസ്സനും അപ്പൊ നോക്കുക, പൗലോസിന് മനസ്സിലായി ഇനിയിപ്പോ അധികാരമൊന്നും ഇല്ല. അങ്ങനെ ആ കാരാഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, ആ കുണ്ടറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും തന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഞാൻ എവിടെയെല്ലാം സുവിശേഷം അറിയിച്ചു, എവിടെയെല്ലാം ഈ സത്യങ്ങൾ പ്രഘോഷിച്ചു, ഞാൻ എന്റെ ജീവിതം കൊണ്ട് ആളുകൾക്ക് അത് കാണിച്ചു കൊടുത്തു. എന്നിട്ടോ ചിലർ, അങ്ങനെ ഓർക്കുമ്പോൾ മറ്റു ചിലർ, മൂന്നാമതൊരു ചിലർ, നാലാമതൊരു ചിലർ, അഞ്ചാമതൊരു ചിലർ. അപ്പോ അദ്ദേഹത്തിന്റെ ചിന്ത ആരിലേക്ക് വന്നു? ഇപ്പൊ തന്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തീമത്യോസിലേക്ക് വന്നു. തീമത്യോസിനോടുള്ള ഹൃദയഭാരത്തോടെ അദ്ദേഹം പറയുന്നു, നീയോ നിനക്കും ഇത് തന്നെ സംഭവിക്കാം. ചിലർക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കയില്ല എന്ന് വിചാരിക്കല്ലേ, ചിലർക്കത് സംഭവിച്ചെങ്കിൽ നിനക്കും അത് സംഭവിക്കാം. നീയോ അത് വിട്ടോടി, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ. നോക്കി അപ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവസന്നിധിയില് നാം കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവിനോട് പറയാം, കർത്താവേ അവസാനത്തോളം സ്നേഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്, അവസാനത്തോളം സ്നേഹിച്ചു നിൽപ്പാൻ എന്നെ സഹായിക്കണേ കർത്താവ്. കർത്താവേ അവിടുന്ന് ഒരു കാന്തയെ തരയുമല്ലോ, ഞാൻ നിനക്ക് തന്നെ ഒരു കാന്തയായി തീരുമല്ലോ. ഒരു ചെറിയ കാന്തൻ ഒരു വലിയ കാന്തയായിട്ട് നിൽക്കാൻ എനിക്കിടയാകല്ലേ. നീ ആ നിലയില് മുൾമുടിയേറ്റവനാണ്, മുൾമുടിയേറ്റ കർത്താവാണ്. ഓ ആ കർത്താവേ, നിന്റെ കാന്തയായിട്ട് എനിക്കായിരിക്കണം. ആ നിലയില് നമുക്ക് പറയാനായിട്ട് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു സ്നേഹബന്ധത്തിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്, കേവലം ഒരു സ്നേഹബന്ധത്തിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ആ അത് ഒരു കാന്തയും കാന്തനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോടുള്ള ആ ഒരു കാന്തനോടുള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടായിരിക്കാനായിട്ട് ഇടയാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ചിലർക്ക് സംഭവിച്ചു, നമുക്കും അത് തന്നെ സംഭവിക്കാം. എഫേസൊസിലെ സഭയ്ക്ക് അത് സംഭവിച്ചു. ഒരു കാലത്ത് അവർക്ക് എന്തുണ്ടായിരുന്നു? സ്നേഹപ്രയത്നമുണ്ടായിരുന്നു, വിശ്വാസത്തിന്റെ വേലയുണ്ടായിരുന്നു, പ്രത്യാശയുടെ സ്ഥിരതയും സഹിഷ്ണുതയും ഉണ്ടായിരുന്നു. അതെല്ലാം പോയിട്ട് ഇന്ന് കാണാവുന്ന ആ പുറംതോട് മാത്രം അവശേഷിച്ചു. നമുക്കും അത് സംഭവിക്കാം. അതുപോലെ നമ്മുടെ ദൈവപ്രിയം പോയിട്ട് നമ്മൾ കേവലം ഭോഗപ്രിയരോ ദ്രവ്യപ്രിയരോ സ്വസ്നേഹികളോ ആയി മാറാം. നമുക്ക് ആ പാട്ടിന്റെ ശീല നമുക്ക് അർത്ഥവത്തായിട്ടൊന്ന് പാടാൻ കഴിയുമോ? നാഥനു മുൾമുടി നൽകിയ ലോകമേ ായി നാഥനു മുൾമുടി നൽകിയ ലോകമേ നീതരും പേരിൽ ചെന്തിരാ.